Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ മതി, ഇന്നത് ചെയ്യണം എന്ന് പറയണ്ട, നീ ധ്യാനിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അയാൾക്ക് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതി പുരുഷാർത്ഥത്തിന്. അവിടെ പിന്നീട് മറ്റൊന്നിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഈ സിദ്ധാന്തി പറയുകയാണ്. അപ്പോ ഇതിനെ പൂർവക്ഷി വീണ്ടും നിഷേധിക്കുന്നു, അത് ശരിയല്ല. സ്യാദ് ഏത് ദേവം യതി രജ്ജു സ്വരൂപ ശ്രവണ ഇവ സർപ്പഭ്രാന്തി സംസാരിത്വ ഭ്രാന്തി ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേണ നിവർത്തിയത നത് നിവർത്തതേ ശ്രുത ബ്രഹ്മണോപി യഥാപൂർവം സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന. പറയുന്നു, സ്യാദേത ദൈവം, നിങ്ങൾ പറഞ്ഞത് ശരിയാകാം, എങ്ങനെയാണെങ്കിൽ അതിനി പറയാം എന്നാണ്. നിങ്ങൾ പറയുന്നതിന് അല്പം പരമാർത്ഥമുണ്ട്, പക്ഷേ അത് ശരിയാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇത് രജ്ജുസ്വരൂപ ശ്രവണേ ഇവ സർപ്പഭ്രാന്തി, ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ ഒരാൾ പറയുന്നു മറ്റൊരാളോട് ഇത് കയറാണ് സർപ്പമല്ല, അതാണ് രജ്ജുസ്വരൂപ ശ്രവണം. ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ സർപ്പഭ്രാന്തി, സർപ്പമാണെന്നുള്ള ഭ്രമം നശിക്കുന്നു, അത് ഞങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ പറയുന്ന ഉദാഹരണത്തിൽ കാര്യം ശരിയാണ്, ദൃഷ്ടാന്തം ശരിയാണ്. സർപ്പഭ്രാന്തി ഉണ്ടായവനോട് ഇതായത് സർപ്പമല്ല കയറി എന്ന് പറയുമ്പോൾ ആ ശ്രോതാവിൽ ആ ഭ്രാന്തി നശിക്കുന്നു, അയാളുടെ ഭയം ഇല്ലാതാകുന്നു, ദുഃഖമില്ലാതാകുന്നു. അവിടെ അത് ശരിയാണ് ദൃഷ്ടാന്തത്തിൽ, ഉദാഹരണത്തിൽ. പക്ഷേ സംസാരിത്വഭ്രാന്തി അതുപോലെയല്ല. ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേണ, നീ തത്വമസി, നീ ബ്രഹ്മമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് മാത്രം ഈ സംസാരിത്വഭ്രാന്തി നിവർത്തിയതാ, നിവർത്തിക്കുകയാണെങ്കിൽ, ഇല്ലാതാകുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളും പുരുഷാർത്ഥത്തെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ശരിയാണ്. നീ അസംസാരിയായ ആത്മവസ്തുവാണ് എന്ന് ഗുരു പറയുമ്പോൾ ശിഷ്യന് താൻ അങ്ങനെയാണ് എന്നുള്ള ബോധം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അയാളുടെ ഭ്രാന്തി നിവർത്തിക്കുന്നുവെങ്കിൽ അത് ശരിയാണ്, പക്ഷേ നത് നിവർത്തതേ, അങ്ങനെ സംഭവിച്ചതായി കാണുന്നില്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ഗുരു ഉപദേശിച്ചിട്ടും കേൾക്കുന്ന ശ്രോതാവിൽ താനിലുണ്ടായ സംസാരത്വ ഭ്രാന്തി ഇല്ലാതാകുന്നതായി കാണുന്നില്ല എന്ന് അദ്വൈതിയോട് പൂർവോക്ഷി പറയുകയാണ്. എന്തുകൊണ്ട്? ശ്രുത ബ്രഹ്മണോപി, ഈ തത്വം ശ്രവിച്ചവനും യഥാപൂർവം ആ ശ്രവിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ അയാളായിരുന്നത് അതുപോലെ തന്നെ സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന, സുഖം ദുഃഖം തുടങ്ങിയ സംസാരി ധർമ്മങ്ങൾ അയാളിൽ കാണുന്നുണ്ട്. അയാൾ സുഖിയായിരിക്കുന്നു, ദുഃഖിയായിരിക്കുന്നു, മറ്റു മനുഷ്യരുടെ പോലെ തന്നെയാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ചാലും ആ വ്യക്തി വീണ്ടും പഴയതുപോലെ തന്നെ കാണുന്നത്. അതായത് ദൃഷ്ടാന്തത്തിൽ ശരിയാണ്, ഇത് സർപ്പമല്ല കയറാണെന്ന് കേട്ടുകഴിഞ്ഞാൽ അയാളുടെ ഭയം മാറുന്നു, ദുഃഖം മാറുന്നു. പക്ഷെ ഇവിടെ നീ ബ്രഹ്മമാണെന്ന് ഉപദേശിച്ച് ശ്രുതിയിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുവിൽ നിന്നോ കേട്ടുകഴിഞ്ഞാലും, തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാലും ഇയാളുടെ ദുഃഖം നശിക്കുന്നില്ല, ഇയാളുടെ ഭ്രാന്തി മാറുന്നില്ല, അത് വീണ്ടും പഴയതുപോലെ തന്നെ തുടരുന്നു. അതുകൊണ്ട് എന്താണ്, ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇനി വേറെ ചില കാര്യങ്ങളൂടെയുണ്ട്. എന്താണ്? ശ്രോതവ്യൂ മന്ദവ്യൂ നിധിധ്യാസിതവ്യഹ ഇതിജ ശ്രവണ ഉത്തരകാലയോഹോ മനന നിധിധ്യാസനയോർ വിധിദർശന. ശ്രവണത്തിന് ശേഷം ശ്രോതവ്യോ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു എന്താണ്? മന്ദവ്യോ മനനം ചെയ്യണം, നിധിധ്യാസിതവ്യ ധ്യാനിക്കണം, ഇതിജ എന്നിങ്ങനെ ശ്രവണ ഉത്തരകാലയോഹോ, ശ്രവണ ഉത്തരകാലം ശ്രവണത്തിന് ശേഷം മനന നിധിധ്യാസനയോ മനനവും ധ്യാനവും വിധിദർശന വിധിച്ചിരിക്കുന്നത് ശ്രുതി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രവണം കൊണ്ട് ജ്ഞാനമുണ്ടാകും, ശ്രവണം മാത്രം മതി, ധ്യാനം ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. ശ്രവണത്തിന് ശേഷം മനനവും ധ്യാനവും വിധിച്ചിരിക്കുന്നത് കൊണ്ട് മനനവും ധ്യാനവും വിധേയമാണ്, മനന ധ്യാനങ്ങളിലൂടെയാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത്. തസ്മാത് പ്രതിപത്തി വിധി വിഷയതയാ ഏവ ശാസ്ത്രപ്രമാണകം ബ്രഹ്മ അഭ്യുപഗന്ധവ്യം ഇതി. ഇതിനെല്ലാം സമാധാനം പിന്നീട് പറയും. അതുകൊണ്ടെന്താണ്? പ്രതിപത്തി വിധി വിഷയതയാ ഉപാസനാവിധിയുടെ അംഗമായിട്ട് ആണ് ശാസ്ത്രപ്രമാണകം ബ്രഹ്മ, ശാസ്ത്രം പ്രമാണമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ സ്വീകരിക്കേണ്ടത് ഉപാസനാവിധിയുടെ ഒരു ഭാഗമായിട്ടാണ്. ബ്രഹ്മത്തെ ഉപാസിക്കാൻ ശാസ്ത്രം പറയുന്നു, അതുകൊണ്ട് ബ്രഹ്മത്തെ ഉപാസിക്കുക, ആ ഉപാസനയിലൂടെ മോക്ഷത്തെ നേടുക എന്നാണ്. ഇത്രയാണ് പൂർവപക്ഷം വൃത്തികാരന്റെ അഭിപ്രായം. അതിന് സിദ്ധാന്തം ഈ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾക്കും ഇനി സമാധാനം പറയുമ്പോൾ ഈ അദ്വൈതത്തിലെ ഒരുപാട് വിഷയങ്ങളെ അവിടെ വെളിപ്പെടുത്തും, ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ സമാധാനം പറയും. അത്ര വിധീയത ഇവിടെ പറയുന്നു. എന്താണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പാടെ നിഷേധിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞത് ആദ്യം മുതൽ പറഞ്ഞ ഒന്നും തന്നെ ശരിയല്ല എന്നാണ്. എന്തുകൊണ്ട്? ഇതൊരിക്കലും പ്രതിപത്തി വിഷയം, ധ്യാന വിധിയുടെ അംഗമായിട്ടല്ല ശ്രുതിയിൽ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? കർമ്മ ബ്രഹ്മവിദ്യാ ഫലയോർ വൈലക്ഷണ്യ. കർമ്മത്തിന്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലത്തിന് വിലക്ഷണതയുണ്ട്, ഭിന്നമാണ്, രണ്ടും ഒരുപോലെയല്ല എന്നത്. കർമ്മ ബ്രഹ്മവിദ്യാ ഫലയോർ വൈലക്ഷണ്യ. കർമ്മത്തിന്റെ ഫലവും ബ്രഹ്മത്തിന്റെ ഫലവും ബ്രഹ്മവിദ്യയുടെ ഫലവും രണ്ടും വിലക്ഷണമാണ്, ഭിന്നമാണ്. അതെങ്ങനെ വിശദീകരിക്കുന്നു? ശാരീരം, വാചികം, മാനസം, കർമ്മം, ശ്രുതി, സ്മൃതി, സിദ്ധം, ധർമാഖ്യം. കർമ്മങ്ങൾ മൂന്ന് തരത്തിലുണ്ട്. ശാരീരം, ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, യാഗത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ യാഗം ചെയ്യണമെങ്കിൽ ശാരീരികമായ കർമ്മങ്ങളുണ്ട്. വാചികം, വാക്കുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അവിടെ മന്ത്രങ്ങളും മറ്റും ചൊല്ലുക, അത് വാചികമായ കർമ്മമാണ്. മാനസം, ആ കർമ്മത്തോട് അനുബന്ധിച്ച് തന്നെ ഉപാസനകളുണ്ട്. ധ്യാനം, അത് മാനസികമായ കർമ്മമാണ്. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ്, ചകർമ്മം. ഇത് മൂന്ന് തരത്തിലാണ് കർമ്മം വരുന്നത്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം, വാക്കുകൊണ്ട് മന്ത്രങ്ങൾ സ്തുതികൾ ചെയ്യുന്ന വാചികമായ കർമ്മം, മാനസം, മാനസികമായി ചെയ്യുന്ന ധ്യാനം, ഉപാസന, അത് മാനസികമായ കർമ്മം. ഇതെന്താണ്? ശ്രുതി, സ്മൃതി, സിദ്ധം. ശ്രുതികളിൽ നിന്നും സ്മൃതികളിലും സിദ്ധമാണ് എന്ന് വെച്ചാൽ, ശ്രുതിയിൽ നിന്നും വേദത്തിൽ നിന്നും മനുവാദി സ്മൃതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ധർമ്മ ആഖ്യം, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്, ആഖ്യ പേര്, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്. ഈ കർമ്മങ്ങളെയൊക്കെ ധർമ്മം എന്ന് പറയുന്നു. യദ്വിഷയ ജിജ്ഞാസ അഥാതോ ധർമ്മ ജിജ്ഞാസ ഇതി സൂത്രിത. ഈ ഇതിനെ കുറിച്ചുള്ള ധർമ്മ വിഷയമായിട്ടുള്ള ജിജ്ഞാസ, ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ് അഥാതോ ധർമ്മ ജിജ്ഞാസ. ഇത് ജൈമിനീയ സൂത്രമാണ്, അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നേ ഒന്നേ ഒന്നൊന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്നാം അധ്യായത്തിൽ ഒന്നാം പാദത്തില് ഒന്നാമത്തെ സൂത്രം. ഇതി സൂത്രിത എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നു. അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നത് ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ്. ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടർത്ഥമാണ്. അഥാതോ ധർമ്മ ജിജ്ഞാസ, അഥാതോ അധർമ്മ ജിജ്ഞാസ എന്ന് രണ്ടർത്ഥമാണ്. അധർമ്മോപി ഹിംസാദി പ്രതിഷേധ ചോദനാലക്ഷണത്വാ ജിജ്ഞാസ്യ പരിഹാരായ. ധർമ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ ധർമ്മത്തെ മാത്രമല്ല അവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിചാരം ചെയ്യുന്നത്, മറിച്ച് അധർമ്മവും അവിടെ വിചാരം ചെയ്യുന്നുണ്ട്. എന്താണ് അധർമ്മം? ധർമ്മത്തെ വിചാരം ചെയ്യുന്ന ആളെന്തിനെ അധർമ്മത്തെ വിചാരം ചെയ്യണം? അതിനെ ഒഴിവാക്കാൻ, പരിഹരിക്കാൻ. കാരണം ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ പറ്റും. അങ്ങനെ അനുഷ്ഠിക്കുന്നവൻ അധർമ്മം അനുഷ്ഠിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അധർമ്മത്തെ വ്യക്തമായി വിചാരം ചെയ്ത് ധരിച്ച് ഇത് ധർമ്മമല്ല എന്നറിയണം, എന്നാലേ അതിനെ പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? അധർമ്മത്തെ ധർമ്മമാണെന്ന് സംശയിച്ച് അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ അധർമ്മം ധർമ്മമാണെന്ന് നിശ്ചയിച്ചിട്ട് ഭ്രാന്തി കൊണ്ട് അനുഷ്ഠിക്കാം. അപ്പൊ ധർമ്മം അനുഷ്ഠിക്കുന്നത് പോലെ ഒരു കാരണവശാലും ഒരു വിവേകി അധർമ്മത്തെ അനുഷ്ഠിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അധർമ്മത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അധർമ്മ ജിജ്ഞാസ കൂടി അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ്. അധർമ്മോപി ഹിംസാദി, ഹിംസ തുടങ്ങിയതാണ് അധർമ്മങ്ങൾ. സുരാപാനം, കളഞ്ച ഭക്ഷണം, ഹിംസ, ഇതെല്ലാം അധർമ്മങ്ങളാണ്. ഇതെല്ലാം എന്താണ്? പ്രതിഷേധ ചോദന ലക്ഷണത്വ, പ്രതിഷേധ ചോദനകൾ, പ്രതിഷേധ വാക്യങ്ങൾ, അതാണ് അതിന്റെ ലക്ഷണം, പ്രമാണമായിരിക്കുന്നത്. അതുകൊണ്ട് ജിജ്ഞാസ്യ, അതും അറിവിന് വിഷയം, അറിയേണ്ടതാണ് എന്നർത്ഥം. അതാണ് ധർമ്മാധർമ്മ വിവേകം എന്ന് പറയുന്നത്. എന്ത് ചെയ്യേണ്ടതാണ് എന്ന് ഒരുവൻ അറിയുന്നതോടൊപ്പം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പറയാണ് ഞാനത് അറിയാതെ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. എന്തുകൊണ്ട്? അറിയേണ്ടത് അവന്റെ കർത്തവ്യമാണ്. കർത്തവ്യമായിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല, അറിയാത്ത കുറ്റത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയാതെ അധർമ്മം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അധർമ്മത്തിന്റെ ഫലം, അതായത് പാപഫലം, അതിൽ നിന്ന് ഒരു തന്നെ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. കാരണം അതറിയാൻ അവൻ കടപ്പെട്ടവനാണ്. അധർമ്മത്തെ അറിയാൻ, പാപത്തെ അറിയാൻ അവൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാതെ ചെയ്ത തെറ്റിന് കുറ്റമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അറിയാതെ ചെയ്തു കഴിഞ്ഞാലും കുറ്റമുണ്ട്, തീയിൽ അറിഞ്ഞുകൊണ്ട് പിടിച്ചാലും അത് പൊള്ളും, അറിയാതെ പിടിച്ചു കഴിഞ്ഞാലും അത് പൊള്ളും. അറിയാതെ പിടിച്ചു അതുകൊണ്ട് തീ പൊള്ളിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അറിയാതെ ചെയ്തു കഴിഞ്ഞാലും ആ തെറ്റിന് ശിക്ഷയുണ്ട്, അതായത് അത് ആ പാപത്തിന് ഫലമുണ്ട് എന്നർത്ഥം. അപ്പൊ ബ്രഹ്മഹത്യ പാപമെന്ന് വിധിച്ചിരിക്കുന്നു. ബ്രഹ്മഹത്യ എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ കൊല്ലുക. അപ്പൊ അറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാലും പാപമുണ്ട്, അറിയാതെ വന്നു കഴിഞ്ഞാലും അവന് പാപമുണ്ട്. പാപത്തിന് വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട്? അവൻ അറിയണം ബ്രഹ്മഹത്യ പാപമാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ബ്രാഹ്മണനെ കൊല്ലുന്നോണ്ടുള്ള പാപം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നു. അത് അറിയാതിരുന്നാണ് പിന്നെ കുറ്റം, അതിനൂടെ ശിക്ഷ കൂടുതലായിട്ട് കിട്ടും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവനേക്കാൾ കൂടുതൽ ശിക്ഷ എന്താണ്? അറിയാതെ ചെയ്യുന്നവനാണ്. കാരണം അറിയാതിരുന്ന ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റിനൂടെ ശിക്ഷ കിട്ടും. അതുകൂടെ ചേർത്ത് പിന്നെ ആ കുറ്റത്തിന്റെ ശിക്ഷയും രണ്ടും കൂടെ ചേർത്ത് നരകവാസം കൂടുതൽ കാലം നീണ്ടുപോകും. അതുകൊണ്ട് എന്തുകൊണ്ട്? താൻ അറിയാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാണ്ടവനെ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആ തെറ്റ്, ആ തെറ്റിനൂടെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ധർമ്മം എന്താണെന്ന് അറിയുമ്പോൾ അധർമ്മം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അധർമ്മത്തെയും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അധർമ്മത്തെ മനസ്സിലാക്കുന്നതിന് അതിനെ ഒഴിവാക്കാം, ഹിംസയും പറ്റും. അതുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടും എന്ന് വിചാരിക്കുന്നു. അത് അറിയാൻ കടപ്പെട്ടവനാണെങ്കിൽ അത് അറിഞ്ഞിരിക്കുന്നു എന്നത് തെറ്റും. അതുകൊണ്ടാണ് എന്ത്, പാമരന്മാർ മൃഗസമാനമായി ജീവിച്ചിരിക്കുന്നവർക്ക് ധർമ്മമില്ല, അവർക്ക് അധർമ്മമില്ല. പുണ്യപാപ വിചാരം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ധർമ്മമില്ല, അധർമ്മമില്ല. അവന് ധർമ്മ വിചാരമില്ല, അധർമ്മ വിചാരമില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുണ്യം ഉണ്ടാകുന്ന, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പാപം ഉണ്ടാകുന്നില്ല. പിന്നെ അവന്റെ ജന്മം എന്ന് പറയുന്നത് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. അജ്ഞന്മാര്, അതായത് അത്യന്തം പാമരന്മാരായിട്ടുള്ള ജനങ്ങൾ, പക്ഷി മൃഗാദികൾ, ക്ഷലതാദികൾക്കോടെയെല്ലാം ജന്മം എന്ന് പറയുന്നത് എന്താണ്? കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. കർമ്മം അനുഷ്ഠിച്ച് പുണ്യപാപങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ളതല്ല. എന്തുകൊണ്ട്? അവർക്കൊരിക്കലും ധർമ്മവിചാരം ഉണ്ടാകുന്നില്ല. ധർമ്മവിചാരം ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ അധർമ്മം വിചാരവും ഉണ്ടാകുന്നില്ല. അധർമ്മ വിചാരം ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ ഇത് രണ്ടിന്റെയും ധർമ്മത്തിലോ അധർമ്മത്തിലോ അവർ പ്രവർത്തിക്കുന്നില്ല. സഹജമായ പ്രവർത്തികൾ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? സഹജമായ പ്രവർത്തികൾ. മനുഷ്യൻ നിഷേധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് ചെയ്യുന്നു. അപ്പൊ സഹജ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിന് പുണ്യപാപങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്, അതെല്ലാം കർമ്മഫലം അനുഭവിച്ച് തീരാൻ വേണ്ടിയിട്ടാണ്. അതേസമയം വിവേകിയായ മനുഷ്യൻ അങ്ങനെയല്ല. വിവേകിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതായത് ധർമ്മ ജിജ്ഞാസ, അതുകൊണ്ടാണ് ഈ അതിന്റെ എല്ലാ കാര്യത്തിനും രണ്ടു വശമുണ്ടല്ലോ. വേദത്തിൽ തന്നെ അധികാര വിചാരം, വേദം പഠിക്കുന്നവന് ഇന്നത്, അവന് അധികാരം ഇന്നതാണ്, പിന്നെ അങ്ങനെ രണ്ടും കൂടി, പിന്നെ രണ്ടിനെയും വേറെ വേറെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ സാമൂഹികമായ അനീതി നമ്മൾ അതിൽ കാണുന്നുണ്ടെങ്കിലും ധാർമ്മികമായ അനീതി അവിടെ ഇല്ല. കാരണം എന്തുകൊണ്ട്? വേദം അധ്യയനം ചെയ്യുക, അതിൽ നിന്ന് ധർമ്മം അധർമ്മം എന്തെന്നും മനസ്സിലാക്കുക, അതിനൊക്കെ ഉള്ള ചില യോഗ്യതകൾ അധികാരിയുടെ വിശേഷങ്ങളായി പറയുന്നുണ്ട്. അപ്പൊ അത്തരം യോഗ്യതകൾ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, ശ്രദ്ധ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുള്ളവർ വേദം അധ്യയനം ചെയ്യുന്നു, ആ വേദത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുന്നു. അങ്ങനെ വേദ അർത്ഥ വിചാരം ചെയ്യുമ്പോൾ ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് മനസ്സിലാകും. ധർമ്മത്തിൽ നിന്ന് പുണ്യം സമ്പാദിക്കുന്നു, അധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പാപം ഉണ്ടാകുന്നു, അതിനനുസരിച്ച് കർമ്മത്തിന് ഫലമുണ്ടാകുന്നു, ജന്മങ്ങൾ ഉണ്ടാകുന്നു, അതെല്ലാം സംഭവിക്കുന്നു. അതേസമയം ഇതിന് അധികാരിയല്ലാത്തവൻ, അധികാരിയല്ലാത്തവൻ എന്ന് പറയുന്നവര് ശുചിത്വം, ശ്രദ്ധ മുതലായ കാര്യങ്ങളില്ലാത്തവൻ, അങ്ങനെ അല്ലാത്തവന് വേദം അധ്യയനം ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അവന് ധർമ്മ വിചാരം ഉണ്ടാകുന്നില്ല, ധർമ്മ അധർമ്മ അനുഷ്ഠാനം ഉണ്ടാകുന്നില്ല, അവന് പുണ്യഭാവം ഉണ്ടാകുന്നില്ല. അതിന്റെ പേരിൽ ആ ജന്മത്തിൽ അവന് പുതിയ ജന്മവും ഉണ്ടാകുന്നില്ല എന്നറിയും. അത് എങ്ങനെയാണ്? അത് അത്യന്ത പാമരന്മാർ. അവർ ശാസ്ത്രത്തിന് വിഷയമല്ല. ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത് ഈ ശുചിത്വ ശ്രദ്ധാദി വിഷയങ്ങളുള്ളവരാണ് ഈ ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാലത്ത് വേദം പഠിക്കാൻ പാടില്ല, ചിലർക്ക് പഠിക്കാം എന്നൊക്കെയുള്ള നിയമങ്ങൾ വന്നത്. ധർമ്മാനുഷ്ഠാനത്തിന് ചിലർ അധികാരികളാണ്, ചിലർ അധികാരികളല്ല എന്നുള്ള നിയമങ്ങൾ വന്നത് ആ വ്യക്തിയുടെ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ അതാണ്. കാരണം അങ്ങനെയുള്ളവന് മാത്രമേ ഇതിന്റെ വിധി നിഷേധങ്ങൾ സഫലങ്ങളാകുന്നുള്ളൂ. ചിന്തിക്കാത്തവനും വിവേകമില്ലാത്തവനും വിധി നിഷേധമൊന്നും അല്ല. അപ്പോൾ ബാലന്മാര്, അജ്ഞന്മാര്, ജ്ഞാനികൾ, ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്തവർ, ഈ നാല് കൂട്ടർക്കും മനുഷ്യരിലും വിധി നിഷേധങ്ങളൊന്നും ബാധകമല്ല. ബാലന്മാരെന്ന് വെച്ചാൽ തിരിച്ചറിവ് വരാത്ത പ്രായത്തിലുള്ളവർ, അവർക്ക് സമമാണ് അജ്ഞന്മാരെന്ന് പറയുന്നത്. അവര് ബാലന്മാർക്ക് സമം, അവർക്കും യാതൊരു തിരിച്ചറിവില്ല. പാമരരായ ജനങ്ങൾ, ശ്രദ്ധാ ശുചിത്വാദി യാതൊന്നും ഇല്ലാത്ത ജനങ്ങൾ, അവരെയൊക്കെയാണ് ഒരു കാലത്ത് ചണ്ടാളൻ എന്നും മറ്റും പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു ശ്രദ്ധയോ വിശ്വാസമില്ല. സഹജമായി ജനിക്കുന്നു, ആഹാര മൈഥുനാദികളിൽ
ഇങ്ങനെ ജീവിക്കുന്നു, മൃഗങ്ങളെ പോലെ മരിക്കുന്നു. അത്തരം ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ് പണ്ട് രണ്ടാളിനെന്നോ അല്ലെങ്കിൽ ശൂദ്രനെന്നോ ഒക്കെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിച്ചിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വേദം അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. ശിശുനോദര പരായണന്മാരായി ജീവിക്കുന്നവരാണ്. അവർക്ക് ധർമ്മവും അധർമ്മവും അവരുടെ ചിന്താ വിഷയമില്ല. പുണ്യഭാവങ്ങൾ അവർക്ക് നേടാനില്ല. അതിൻ്റെ പേരിൽ സ്വർഗനരകങ്ങളൊന്നും ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള ധാരണകൾ അവർക്കില്ല. അപ്പോൾ അവർക്കിങ്ങനെ വേദത്തിൻ്റെ ആവശ്യമില്ല, അവർ വേദത്തിൻ്റെ അധികാരിയല്ല എന്ന് അന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അവരെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമില്ല. അതുപോലെ ബാലന്മാർ, അവർക്കും ഇതൊന്നും ഗ്രഹിക്കുന്നതിൻ്റെ ശേഷിയില്ല, കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാത്ത ആൾക്കാരുണ്ട്, അവർക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഏതോ കാരണവശാലും അവരുടെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുന്നു. പിന്നെ വരുന്നത് തത്വജ്ഞാനികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമേ അല്ല. അവർക്കും ധർമ്മാധർമ്മമില്ല, വിധി നിഷേധങ്ങളില്ല, പുണ്യപാപങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത്രയും പേരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം പ്രമാണമല്ല, ശാസ്ത്രം അവരെ വിഷയമാക്കുന്നുമില്ല. ശാസ്ത്രത്തിന് ഇവരെ കൊണ്ടൊന്നും ചെയ്യിക്കാനില്ല, ശാസ്ത്രം ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്നു. അങ്ങനെ അല്ലാതെ ഒരു മധ്യമ നിലയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അവർ ശാസ്ത്ര അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ശാസ്ത്ര പ്രമാണത്തോടുകൂടി ആയിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് ശാസ്ത്രത്തെ നിഷേധിക്കാൻ നമുക്ക് യാതൊരു കാരണവശാലും വിവേകമുള്ള ഒരുവനൊരിക്കലും അതിനുള്ള അവകാശമേ ഇല്ല എന്നർത്ഥം. ശാസ്ത്രത്തെ നിഷേധിക്കുന്നത് ഈശ്വരനെ നിഷേധിക്കുന്നതിന് തുല്യമായ പാപമാണ്. ശാസ്ത്രത്തെ അവഗണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ധർമാധർമ്മം എന്തെന്നറിയണം എന്നർത്ഥം. ധർമാധർമ്മം എന്തെന്നറിയാതെ എങ്ങനെ പ്രവർത്തിക്കും? തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാരി വ്യവസ്ഥിതവും. ഭഗവാൻ ഗീതയിൽ അർജുനോട് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് നിനക്കറിയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രമാണ് നിനക്ക് പ്രമാണമായിരിക്കുന്നത്. കാര്യ അകാര്യ വ്യവസ്ഥിതവും, എന്താണ് കാര്യം ചെയ്യേണ്ടത്, എന്താണ് അകാര്യം ചെയ്യാൻ പാടില്ലാത്തത് എന്നറിയണമെങ്കിൽ ശാസ്ത്രമാണ് പ്രമാണം. അപ്പം ശാസ്ത്രത്തെ സ്വീകരിക്കണം. ആ ശാസ്ത്രത്തിന് കാലോചിതമായ വ്യാഖ്യാനങ്ങളും മറ്റും വേണം, അത് വേറെ കാര്യം. പക്ഷെ ശാസ്ത്രത്തെ അടിസ്ഥാനപരമായി സ്വീകരിച്ചേ പറ്റും. അതുകൊണ്ട് ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും താൻ എവിടെയാ ഏത് വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് താൻ ചെയ്യേണ്ടത്, എന്താണ് താൻ ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ അറിയുന്നതിന് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ അവശ്യം അധ്യയനം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവൻ ഉൾപ്പെടുന്നത് ഒന്നുകിൽ ഈ തലയ്ക്ക് സുഖമില്ലാത്തവരുടെ അല്ലെങ്കിൽ അന്ധന്മാരുടെയോ പാമരന്മാരുടെയോ അവസ്ഥയിലായിരിക്കും. ഒരിക്കലും ജ്ഞാനിയുടെ അവസ്ഥ എത്തത്തില്ല എന്നറിയും. അതിന് മാർഗനിർദ്ദേശം ചെയ്യുന്ന ശാസ്ത്രത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അസാധ്യമല്ല എന്നാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് വിധിയെ പരിശോധിക്കുമ്പോൾ നിഷേധത്തെയും പരിശോധിക്കുന്നു, ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അധർമ്മത്തെയും ചിന്തിക്കുന്നു. ഇത് അദ്വൈതിയും സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിലൊന്നും അദ്വൈതിയും പൂർവ്വമീമാംസകരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അതാണ് പറയുന്നത് വ്യവഹാരേ ഭാട്ടനയം എന്ന് പറയുന്നതാണ്. അദ്വൈതത്തിലും മറ്റ് കാര്യങ്ങളിലും വ്യാവഹാരികമായ കാര്യങ്ങളിലെല്ലാം മീമാംസകരുടെ മതമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ധർമ്മ അധർമ്മ വിഷയങ്ങളിലല്ല. അതിന് ആശയ വ്യത്യാസമെന്ന് ഇത്രയേ ഉള്ളൂ, കർമ്മം കൊണ്ട് മോക്ഷം നേരിട്ട് കിട്ടുന്നില്ല, ഇത്തരം ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വരൂപം, ജീവാത്മ പരമാത്മേകത്വം, മോക്ഷത്തിന്റെ സാധന, മോക്ഷഫലം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പൂർവമീമാംസകരെ അദ്വൈതി അതുപോലെ തന്നെ പിന്തുടരുന്നത് രണ്ടുപേരും തമ്മിൽ വ്യാവഹാരികമായ കാര്യങ്ങളിലെല്ലാം, ആത്മതത്വം ഒഴികെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ മീമാംസകരുടെ രീതിയാണ്, അവരെയാണ് പിന്തുടരുന്നത്. വ്യവഹാരി ഭാട്ട നയം എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നയത്തെ സ്വീകരിച്ചത് കൊണ്ടാണ് ചാതുർവർണ്ണയം പോലെയുള്ള കാര്യങ്ങളിലും എല്ലാം ശ്രുതി സ്മൃതികളെയൊക്കെ അദ്വൈതികളും സ്വീകരിച്ചത്. അതിനെന്തെങ്കിലും വ്യാഖ്യാന ഭേദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയും സ്വീകരിച്ചത് കൊണ്ടാണ് അത് പിന്നീട് ഇന്ന് വിവാദ വിഷയമായി തീർന്നത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണം ഇതാണ്, ആ മീമാംസകരുടെ മതത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മീയ സാധകന്മാരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, വിധി നിഷേധങ്ങൾ അറിഞ്ഞിരിക്കണം, കാര്യാകാര്യങ്ങളെ ഭഗവാൻ പറഞ്ഞതുപോലെ കാര്യാകാര്യങ്ങളെ അറിഞ്ഞ് ചെയ്യേണ്ടത് ഏത്, ചെയ്യാൻ പാടില്ലാത്ത ഏതാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ധർമ്മ ജിജ്ഞാസ മാത്രമല്ല അധർമ്മ ജിജ്ഞാസയുണ്ട്. അധർമ്മോതി ഹിംസാദി പ്രതിഷേധ ചോദനാ ലക്ഷണത്വാ ജിജ്ഞാസ പരിഹാരായ. അധർമ്മം എന്ന് പറയുന്ന ഹിംസാദികൾ പ്രതിഷേധ വാക്യമാണ് അതിന് പ്രമാണം. അതുകൊണ്ട് അതും അറിയണം, അറിയാൻ ആഗ്രഹിക്കണം, ഇതിന് പരിഹരിക്കാൻ വേണ്ടി അനുഷ്ഠിക്കാൻ വേണ്ടി അല്ല എന്നർത്ഥം. തയോഹോ ചോദനാ ലക്ഷണയോഹോ അർത്ഥ അനർത്ഥയോഹോ ധർമ്മ അധർമ്മയോഹോ ഫലി പ്രത്യക്ഷേ സുഖദുഃഖേ ശരീര വാങ് മനോഭിർ ഏവ ഉപഭുജ്യമാനേ വിഷയേന്ദ്രിയ സംയോഗജന്യേ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധേ. തയോഹോ ചോദനാലക്ഷണയോഹോ, വാക്യമാണ് അതിന് പ്രമാണം. ഏതവാക്യം അതാണ് പ്രമാണം, ഏതിന് ധർമ്മത്തിനും അധർമ്മത്തിനും. അതിനെ വിശേഷിക്കുന്നു അർത്ഥ അനർത്ഥയോഹോ, ഒന്നർത്ഥമാണ് മറ്റൊന്ന് അനർത്ഥമാണ്. ഏതാണ് അർത്ഥം? ധർമ്മ അധർമ്മയോഹോ, ധർമ്മമാണ് അർത്ഥം, അധർമ്മമാണ് അനർത്ഥം. ധർമ്മത്തിനും അധർമ്മത്തിനും, അർത്ഥത്തിനും അനർത്ഥത്തിനും പ്രമാണമായിരിക്കുന്നത് ശ്രുതിവാക്യമാണ്. അതിൻ്റെ ഫലേ, അതിൻ്റെ ഫലം, ധർമാധർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യക്ഷേ ധർമ്മം, അതായത് കർമ്മത്തിന്റെ ഫലം എന്താണ്? മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കർമ്മത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? സുഖദുഃഖേ, അടുത്ത് പറയുന്നു സുഖവും ദുഃഖവുമാണ് കർമ്മഫലം എന്ന് പറയുന്നത്. കർമ്മഫലം എന്ന് പറയുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കർമ്മത്തിന് മുഖ്യമായ ഫലം, ഏത് കർമ്മമായാലും ശരി, അത് ലൗകികമായാലും ശരി വൈദികമായാലും, കർമ്മങ്ങളുടെ എല്ലാം മുഖ്യമായ ഫലം എന്ന് പറയുന്നത് രണ്ടാണ്, സുഖവും ദുഃഖവും. പുണ്യത്തിന്റെ ഫലം സുഖം, പാപത്തിന്റെ ഫലം. നമ്മൾ ഏതെങ്കിലും നിമിഷം സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, അത് ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണ്. ഏതെങ്കിലും സമയം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത പാപത്തിന്റെ ഫലമാണ്. സാഹചര്യങ്ങളെല്ലാം അതിന്റെ വെറും നിമിത്തങ്ങൾ മാത്രം. അതിനെ അഭിവ്യഞ്ജകങ്ങൾ എന്ന് പറയുന്നു. കാരണങ്ങളെല്ലാം അത് കാരണമല്ല, എന്നുവെച്ചാൽ അതിനെ പ്രകടിപ്പിക്കുന്നതാണ് സാഹചര്യങ്ങളും മറ്റും. അതായത് വേറൊരാൾ വന്ന് നമ്മുടെ ദേഹത്ത് അടിക്കുന്നു, അടിക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നു. അപ്പോൾ ഈ അടിയെന്ന് പറയുന്നത് എന്താണ്? അത് അതിന്റെ അഭിവ്യഞ്ജകമാണ്. ഉള്ളിലിരുന്ന ദുഃഖത്തെ പ്രകടമാക്കുന്നതിനുള്ള ഒരു ദുഃഖമാണ്. ആ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? പൂർവ്വ കർമ്മത്തിന്റെ ഫലമാണ്. ഉള്ളിൽ വന്ന ആ ദുഃഖം പൂർവ്വ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ദുഃഖത്തെ തരുന്നത്. അതിനൊരു നിമിത്തം വേണം പുറമേ നിന്ന്, ആ നിമിത്തമാണ് നമുക്ക് അടിയായിട്ട് കിട്ടിയത്. പക്ഷെ ആ ദുഃഖം എന്ന് പറയുന്നത് ഈ അന്യന്റെ കർമ്മത്തിന്റെ ഫലമല്ല. നമ്മളെന്താണ് പറയുന്നത്? അന്യൻ വന്ന് എന്റെ ദേഹത്തടിച്ചു, അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായി ഞാൻ ദുഃഖം അനുഭവിച്ചു എന്നാണ്. അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായി ആരും ദുഃഖം അനുഭവിക്കത്തില്ല എന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി അന്യന്റെ ഭാഗത്തു നിന്നുണ്ടായി, അതാണ് തല്ലെന്ന് പറയുന്നത്. അന്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തില്ല, എന്റെ പ്രവൃത്തി എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തുള്ളൂ. പക്ഷെ എന്റെ ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് ഒരു നിമിത്തം, കാരണമെന്ന് പറയുന്നത് ഉണ്ടല്ലോ. അതിന് സാക്ഷാത്തായിട്ടുള്ള കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്, ഉപാദാന കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്. അപ്പൊ സാക്ഷാത്തായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്റെ തന്നെ കർമ്മമാണ്. ഞാൻ മുമ്പ് ചെയ്ത കർമ്മങ്ങളിൽ നിന്നും എന്റെ അന്ധകരണത്തിലുണ്ടായ അദൃഷ്ടം, ആ അദൃഷ്ടത്തിൽ നിന്നും ഉണ്ടായതാണ് എന്റെ ഉള്ളിലുണ്ടായ ദുഃഖം. അതിന് ഈ തല്ലിയവൻ എന്ത് ചെയ്തു? ഒരു നിമിത്തമായി തീരും. അപ്പൊ ആ ദുഃഖത്തെ പ്രകടമാക്കുക, ഉള്ളത് അതിനെ അഭിവ്യക്തമാക്കുക എന്ന് പറയും. അതിനുള്ള ജോലിയാണ് ഈ തല്ലിയവൻ ചെയ്തത്. അപ്പം വേറൊരാളുടെ തല്ലുകൊണ്ട് താൻ ദുഃഖിക്കുന്നു എന്ന് വെച്ചാൽ തൻ്റെ തന്നെ കർമ്മത്തിന്റെ ഫലം താൻ അനുഭവിക്കുന്നു എന്നേയുള്ളൂ. തന്റെ ദുഃഖത്തിന് അവനൊരു നിമിത്തമായി, അവനതിന് സാക്ഷാത് കാരണം അല്ല. നിമിത്തവും കാരണമാണ് പക്ഷെ അത് നേരിട്ടുള്ള കാരണം അല്ല. അതുകൊണ്ട് ദുഃഖമെല്ലാം എന്താണ്? അവനവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്നാണ്. വേറൊരാൾ നമ്മളെ നമസ്കരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പുകഴ്ത്തുന്നു. അപ്പോൾ ഉള്ളിൽ കേൾക്കുമ്പോൾ സുഖം തോന്നും. ഈ സുഖത്തിന് കാരണം മറ്റേയാളല്ല, തന്നെ പുകഴ്ത്തിയയാളോ, തന്നെ ബഹുമാനിച്ചയാളോ, തന്നെ ആദരിച്ചയാളോ, അല്ലെങ്കിൽ തനിക്ക് മറ്റ് സമ്മാനങ്ങളൊക്കെ തന്നയാളോ, തനിക്ക് ഭക്ഷണം തന്നയാളോ, ഒന്നും തന്റെ സുഖത്തിന് സാക്ഷാത് കാരണമല്ല. തന്റെ അപ്പോൾ തന്റെ ഉള്ളിലുണ്ടായ സുഖത്തിന് കാരണമായിരിക്കുന്ന എന്താണ്? തന്റെ പൂർവ കർമ്മം, ആ കർമ്മത്തിൽ നിന്നുണ്ടായ പൂർവം, അതാണ്. പിന്നെ ഈ ബാക്കി വന്നതൊക്കെ എന്താണോ, ബാക്കി ചുറ്റുപാടും വന്നിരിക്കുന്ന എല്ലാം നിമിത്തങ്ങളാണ് എന്നറിയും. അപ്പോൾ ആ അദൃഷ്ടമില്ലെങ്കിൽ നിമിത്തം ഉണ്ടായാലും ശരി, നമുക്ക് സുഖം ഉണ്ടാകത്തില്ല, ദുഃഖം ഉണ്ടാകത്തില്ല എന്നർത്ഥം. അദൃഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇത് അനുഭവിക്കുന്നില്ല. അതായത് നമ്മളൊരാൾ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സൽക്കരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ നമ്മുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട് വ്യാകുലപ്പെടുത്തുന്ന ഏതെങ്കിലും ചിന്ത ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഈ സുഖവും ഈ പുറമെയുള്ള പുകഴ്ത്തലും ബഹുമാനവും ആദരവും എല്ലാം നമുക്ക് അരോചകമായി തോന്നും. എന്തുകൊണ്ട്? ആ നിമിത്തങ്ങളൊന്നും ഉള്ളിൽ സുഖത്തെ ഉണ്ടാക്കാൻ പര്യാപ്തമല്ല. നമ്മുടെ മനസ്സ് വ്യാകുലതയിലാണ്. മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട്, മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ട്, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അസ്വസ്ഥരായിരിക്കുകയാണെങ്കിൽ ബാഹ്യമായി ആരെല്ലാം എന്തെല്ലാം നമ്മളെ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ സുഖം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഇതൊന്നും വാസ്തവത്തിൽ സുഖത്തിന്റെ കാരണങ്ങളല്ലാത്തതുകൊണ്ട്. സുഖത്തിന്റെ ഏതാണോ കാരണം അതവിടെ ഇല്ല എന്നറിയാം. അപ്പോൾ നമ്മൾ വിഷാദമായിട്ട് തന്നെ ഇരിക്കും. അവിടെ ഇരിക്കുന്ന ദുഃഖത്തിന്റെ കാരണമാണ്. ആ ദുഃഖത്തിന്റെ കാരണം കൊണ്ടുള്ള ദുഃഖം ഉള്ളിലിരിക്കുകയാണ്. അപ്പോൾ ബാഹ്യമായി വന്ന് സുഖിപ്പിച്ചാൽ നമുക്ക് സുഖം ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ ഈ നിമിത്തങ്ങളും ഉള്ളിലുള്ള അദൃഷ്ടവും കൂടെ ചേരുമ്പോൾ രണ്ടും കൂടി ചേർന്ന് സുഖത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയാം. ബാഹ്യമായ നിമിത്തങ്ങളും ഉള്ളിലിരിക്കുന്ന അദൃഷ്ടം. പക്ഷെ മുഖ്യ കാരണം എന്താണ്? അദൃഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു ധർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന ദുഃഖം, അധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ ഫലമായിരിക്കുന്ന സുഖം, അധർമ്മത്തിന്റെ ഫലമായിരിക്കുന്നു ദുഃഖം എന്നിവിടെ പറയുന്നു. ഇതാണ് അത്. അത് മുഖ്യഫലം. അതിന്റെ അവാന്തരഫലം, അതായത് അപ്രധാനമായ ഫലങ്ങളായിട്ട് വരുന്നു ജന്മം, മറ്റു കാര്യങ്ങളെല്ലാം എന്നാണ്. ആ നമ്മുടെ കർമ്മത്തിന്റെ ഒരു ഫലം തന്നെയാണ് മറ്റൊന്നും നമ്മളെ തല്ലുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ വന്ന് നമ്മളെ സ്തുതിക്കുന്നതും കർമ്മത്തിന്റെ ഫലം തന്നെ, പക്ഷെ അത് മുഖ്യഫലമല്ല. അങ്ങനെ ഒരു നിമിത്തം ഉണ്ടാകുന്നതിന് ഈ കർമ്മം കാരണമാണ്. പക്ഷെ അതിനെല്ലാം അവാന്തര ഫലങ്ങളെന്ന് പറയും. അത് ഏത് കർമ്മത്തിന് ഏത് ഫലം, അതെങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതും മനുഷ്യന്റെ ബുദ്ധിക്കൊരിക്കലും പിടികിട്ടുന്ന കാര്യമല്ല. ഗഹന കർമ്മണോ ഗതി, ആ കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നത് ഗഹനമാണ് എന്ന് വെച്ചാൽ ഈശ്വരന് മാത്രം അറിയാമെന്നുള്ള കാര്യമാണ്. മനുഷ്യന് അതറിയാൻ കഴിയത്തില്ല. എന്നാലും പ്രധാനമായ കാര്യം പറയുന്നു, സുഖദുഃഖങ്ങളാണ് ധർമാധർമ്മങ്ങളുടെ ഫലം. അതെന്താണ്? പ്രത്യക്ഷമാണ്, സദാ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം, ഇത് സദാ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം.